നമസ്കാരം. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ലോകത്തെ ഒന്നാം നമ്പർ ചാരസംഘടനയാണെന്ന് വിവിധ പ്രവൃത്തികളിലൂടെ അവർ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ നേർക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അവർക്ക് എല്ലാ പിന്തുണയുമായി ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ സംഘടനയുടെ തലവനായ ഹസൻ നസ്റുള്ളയും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുകയും തുടർന്ന് നിരന്തരമായി ഹമാസിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നുമൊക്കെ തന്നെ ഇസ്രായേലിന് ആക്രമണം നേരിടേണ്ടി വന്ന സന്ദർഭത്തിൽ ഹിസ്ബുള്ളയെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു പദ്ധതിയായിരുന്നു മൊസാദ് ഇട്ടിരുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ് 2024 സെപ്റ്റംബർ 17-18 തീയതികളിൽ ലെബനനിൽ, അതായത് ഹിസ്ബുള്ളയുടെ ആസ്ഥാനമായ ലെബനനിൽ അരങ്ങേറിയ സ്ഫോടന പരമ്പര. അത് ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ അതിൻ്റെ അടിത്തറ ഇളകുന്നതിന് പോലും കാരണമായി തീർന്നു എന്നുള്ളതാണ് വാസ്തവം. സെപ്റ്റംബർ 17 തീയതി പേജറുകളും സെപ്റ്റംബർ 18 തീയതി വാക്കി ടോക്കികളുമായിരുന്നു പൊട്ടിത്തെറിച്ചത്. ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ മൊസാദ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അന്ന് മൊസാദിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ എഴുതിയ ഒരു പുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഹോദ അഹ് ഗൊരാലിത്ത് അഥവാ വിധിയുടെ സന്ദേശം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇതെഴുതിയ വ്യക്തിയുടെ പേര് ആദം ഫെയ്ൻ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഇത് ശരിയായ പേരല്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം മൊസാദിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നവരാരും തന്നെ തങ്ങളുടെ ശരിക്കുള്ള പേരും മറ്റു വിശദാംശങ്ങളും ഒരിക്കലും പുറത്തുവിടാറില്ല. ഏതായാലും വളരെ നേരത്തെ തന്നെ മൊസാദ് ഹിസ്ബുള്ളയെ തകർക്കാൻ പദ്ധതിയിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പേജറുകൾ പൊട്ടിച്ച് അവരെ പരാജയപ്പെടുത്താൻ ഒരു നീക്കം നടത്തിയത്. കാരണം ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഹിസ്ബുള്ള തൽക്കാലത്തേക്ക് പിൻവാങ്ങിയിരുന്നു. കാരണം ഇതെല്ലാം മൊസാദ് ചോർത്തും എന്നുള്ള ഭയം കാരണം അവർ മൊബൈൽ ഫോണുകളും മറ്റും ഉപേക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പേജറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ചെറിയ തോതിൽ അവർ നടത്തിയിരുന്നത്. ഈ സന്ദർഭം കൃത്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് മൊസാദ് നീങ്ങിയത്. നേരത്തെ ആ ഹിസ്ബുള്ള തീവ്രവാദികൾ പേജറുകൾ വാങ്ങിയിരുന്ന ഒരു സ്ഥാപനത്തെ തന്നെയാണ് അവർ സമീപിച്ചത്. തങ്ങൾ കൂടുതൽ പേജറുകൾ തരാം എന്ന് ആ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ തന്നെയാണ് അങ്ങോട്ട് നിയോഗിച്ചത്. അവരും മൊസാദിൻ്റെ ഒരു പ്രധാന പ്രവർത്തകയായിരുന്നു. അങ്ങനെയാണ് ഓർഡർ നൽകാൻ ഹിസ്ബുള്ള തീരുമാനിച്ചത്. ഇസ്രായേൽ കരുതിയിരുന്ന ഒരു 500 പേജറുകൾക്ക് മാത്രമായിരിക്കും ഓർഡർ നൽകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഹിസ്ബുള്ള ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് 5000 പേജറുകൾ വേണമെന്നായിരുന്നു. ഇത് തങ്ങളെ വല്ലാതെ വെട്ടിലാക്കി എന്നാണ് ഈ മൊസാദിലെ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി പറയുന്നത്. കാരണം അത്രയും ഉണ്ടാക്കാനുള്ള സാങ്കേതിക സംവിധാനം അന്ന് ഇസ്രായേലിൻ്റെ കൈവശമില്ലായിരുന്നു. എങ്കിൽ പോലും മൊസാദിൻ്റെ ആസ്ഥാനത്തെ ജിംനേഷ്യവും അവിടുത്തെ പരമാവധി മുറികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങൾ ഇത്രയും പേജറുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിച്ചത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മൊസാദിൻ്റെ ഓഫീസിൽ ഇത്തരം ആയുധ നിർമ്മാണമൊന്നും നടക്കുന്ന പതിവില്ല. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് 5000 പേരെ തകർക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് തങ്ങൾ ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്തവരെല്ലാം തന്നെ വ്യാജ പേരുകളാണ് അവർക്ക് നൽകിയിരുന്നത്. പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ കരുതിയിരുന്നത്, കാര്യം കൃത്യമായി തങ്ങൾ സ്ഥിരമായി പേജുകൾ വാങ്ങുന്ന സ്ഥാപനത്തെയാണ് അവർ സമീപിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയമില്ലായിരുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. തീർന്നില്ല. ഒരു ഘട്ടം എത്തിയപ്പോൾ ഹിസ്ബുള്ളയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക വിദഗ്ധന് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ, ഇതിൻ്റെ ഒരു ചതിവുണ്ടോ എന്നൊരു സംശയം തോന്നിയിരുന്നു എന്നും ഇയാൾ ഇക്കാര്യം പക്ഷേ തൻ്റെ അടുത്ത സഹപ്രവർത്തകർ വെളിപ്പെടുത്തിയത് എങ്ങനെയോ മൊസാദ് ചോർത്തിയെടുക്കുകയും അവർ അടുത്ത ചെയ്ത കാര്യം ഇയാളെ വളരെ തന്ത്രപൂർവ്വം ബെയ്റൂട്ടിലെ ഒരു പ്രത്യേക മേഖലയിലേക്ക് മറ്റൊരാവശ്യത്തിൻ്റെ പേരിൽ വിളിച്ചു വരുത്തിയിട്ട് മിസൈൽ ഉപയോഗിച്ച് ഇയാളെ വധിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതല്ല അയാൾ ജീവിച്ചിരുന്നു എങ്കിൽ ഇയാൾ വളരെ കൃത്യമായി ഈ കാര്യം ഹിസ്ബുള്ള തലവനെ ബോധ്യപ്പെടുത്തുകയും അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. കൂടാതെ ഇറാനിലെ സാങ്കേതിക വിദഗ്ധന്മാർക്ക് ഇത്തരത്തിലുള്ള പേജറുകൾക്കുള്ളിൽ സ്ഫോടവസ്തുക്കൾ നിറച്ചതാണോ എന്ന് അറിയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇയാൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഇറാനെ ഹിസ്ബുള്ള നേതൃത്വം അറിയിക്കുകയും ഇറാനിൽ നിന്നുള്ള വിദഗ്ധന്മാർ അടിയന്തരമായി എത്തി ഈ പേജറുകൾ പരിശോധിക്കുകയും ചെയ്യുമായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഈ ദൗത്യം നടക്കുമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇസ്രായേൽ സൈന്യത്തിനുള്ളിലും ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. അവർ ഉടനെ ആക്രമണം നടത്തേണ്ടതുണ്ടോ എന്നുള്ള സംശയം നിരന്തരമായി മൊസാദിനോട് ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ എല്ലാവരും അഭിപ്രായ ഭിന്നതകളുണ്ടായി. ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടിടപെട്ടാണ് ഈ ഒരു ആക്രമണത്തിന് ഉത്തരവ് നൽകിയത് എന്നാണ് ഈ പുസ്തകത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നൊരു ആക്രമണം നടത്താൻ തീരുമാനിച്ചതെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ജെറുസലേം പോസ്റ്റ് പോലുള്ള പ്രമുഖ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നു. അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷെ സമയം നീണ്ടുപോയാൽ ഹിസ്ബുള്ള ഇറാൻ ബന്ധം അറിയാം, അവരെങ്ങനെയെങ്കിലും ഈ വിവരം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ പദ്ധതി പൊളിയുമെന്നും അടിയന്തരമായി ഇപ്പോൾ തന്നെ ഇത് നടപ്പിലാക്കണം എന്നുമാണ് അവർ ആവശ്യപ്പെട്ടത്. നേരത്തെ ഓക്കി ടോക്കി ഉപയോഗിച്ച് അവർ ആക്രമിക്കാനായിരുന്നു, അല്ലെങ്കിൽ സ്ഫോടവസ്തുക്കൾ നിറച്ച് ആക്രമിക്കാനാണ് ഒരു പദ്ധതി ഇട്ടിരുന്നതെങ്കിലും ഈ 5000 പേജറുകളുടെ ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് ഇത് ഉപയോഗിച്ച് തന്നെ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്താനാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ 2024 ഫെബ്രുവരി 14 തീയതി ഈ പേജറുകൾ വ്യാപകമായി ലെബനിൽ പൊട്ടിത്തെറിക്കുന്നു. ഹിസ്ബുള്ളയുടെ പല നേതാക്കൾ കൊല്ലപ്പെടുന്നു. വലിയൊരു ശതമാനം നേതാക്കന്മാരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. അവർക്ക് അംഗഭംഗം സംഭവിക്കുന്നു. അങ്ങനെ ആകെ ഹിസ്ബുള്ള നേതൃത്വം വരണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് തൊട്ടടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 18 തീയതി, വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. ഇതോടുകൂടി ഹിസ്ബുള്ള നേതൃത്വത്തിന് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ഈ പുസ്തകത്തിൽ ഈ വ്യക്തി ചൂണ്ടിക്കാട്ടുന്നത്. തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇവരെ നിന്ന് എത്തുകയും ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ളവർ പോലും പിന്നീട് അവരുടെ ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിലുള്ള രഹസ്യ താവളങ്ങളിൽ നിന്നാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ ഇതുപോലും മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇസ്രായേലിൻ്റെ കൈവശം, മൊസാദിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അവർ കൃത്യമായി ഇവരെവിടെയാണ് യോഗം ചേരുന്നതെന്ന് കണ്ടെത്തുകയും അങ്ങനെ നിരവധി ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം നേതാക്കന്മാരെ വധിക്കുകയും ചെയ്തു. ആ ദൗത്യത്തിൻ്റെ ഒരു പരിസമാപ്തിയായിരുന്നു ഇവരുടെ മുഴുവൻ പേരുടെയും വധം എന്നാണ് ഈ ഉദ്യോഗസ്ഥനിവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഈ ദൗത്യത്തിൻ്റെ പേരിൽ സ്വന്തം കുടുംബജീവിതം പോലും മാറ്റിവെച്ച് അതിസങ്കീർണമായ ഒരു മാനസികാവസ്ഥയിലൂടെ തങ്ങളെല്ലാവരും, അതായത് ഉയർന്ന തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ കടന്നുപോയത് എന്നാണ് ഈ വ്യക്തി പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഏതായാലും വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 2024 നടന്ന ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ 2026 ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതെങ്ങനെയാണ് ഈ ദൗത്യം അവർ നടപ്പിലാക്കിയതെന്നുള്ള കാര്യം അജ്ഞാതമായിരുന്നു. അന്നൊരു മലയാളിക്കും ഈ ഒരു ദൗത്യത്തിൽ പങ്കുണ്ടായിരുന്നു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തെക്കുറിച്ചും നമ്മൾ യാതൊന്നും തന്നെ കേട്ടിരുന്നില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധേയമാണ്.